നമസ്തേ, ഞാൻ ആനന്ദ്. എൻ്റെ ഈ പോഡ്കാസ്റ്റ് ഇന്ന് നമ്മൾ റോബർട്ട് കിയോസാക്കിയുടെ ESBI എന്ന ഫേമസ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ ക്വാഡ്രൻറ്റിൻ്റെ വിശദീകരണമാണ്. അപ്പോൾ എന്താണ് ക്യാഷ് ഫ്ലോ ക്വാഡ്രൻറ്റ്? നമ്മളെല്ലാവരും തന്നെ ഒരു ഗ്രാഫ് പേപ്പർ കണ്ടിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ഗ്രാഫ് പേപ്പറിൻ്റെ രണ്ട് വരകൾ വരക്കുക, നീളനെയും കുറുകനെയും രണ്ട് വരകൾ വരക്കുക. അപ്പോൾ നമുക്ക് നാല് ഭാഗങ്ങൾ കിട്ടും ഇല്ലേ? അപ്പോൾ ആ ഭാഗങ്ങൾ നമുക്ക് ഇടത്തു വശത്തു നിന്ന് മുകളിൽ ഇ എന്ന് എഴുതുക, ഇടത്തു വശത്ത് താഴെ എസ് എന്ന് എഴുതുക, വലത്തു വശത്ത് മേലെ ബി എന്ന് എഴുതുക, വലത്തു വശത്ത് താഴെ ഐ എന്ന് എഴുതുക. ഇപ്പോൾ നമുക്ക് ESBI എന്ന് കാണാനാകും. അപ്പോൾ എന്താണ് ഈ ESBI അല്ലേ? സാമ്പത്തിക ശാസ്ത്രജ്ഞനായ റോബർട്ട് കിയോസാക്കി കണ്ടുപിടിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ലോകത്ത് നാല് രീതിയിലാണ് നമ്മൾക്ക് വരുമാനം ലഭിക്കാനുള്ള സാധ്യത. അതാണ് ESBI. ഇതിൽ ഇ എന്ന് പറഞ്ഞാൽ എംപ്ലോയി, എസ് എന്ന് പറഞ്ഞാൽ സെൽഫ് എംപ്ലോയിഡ്, ബി എന്ന് പറഞ്ഞാൽ ബിസിനസ് മെൻ, ഐ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഇനി നമുക്ക് എംപ്ലോയിയിൽ തുടങ്ങാം. എംപ്ലോയി എന്ന് പറഞ്ഞാൽ ജോലിക്കാരൻ. ഓക്കെ, ജോലിക്കാരൻ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി നല്ല റെഡിയായി പ്രസൻറ്റബിളായി ഓഫീസിൽ ചെല്ലുന്നു, വൈകിട്ട് ഒരു പ്രത്യേക സമയം വരെ വർക്ക് ചെയ്യുന്നു, എന്നിട്ട് തിരികെ വരുന്നു ഇല്ലേ? എന്താണ് ഈ കുട്ടിയുടെ പ്രത്യേകത? ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം 8 മണിക്കൂർ വർക്കിംഗ് അവർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, 2 ആഴ്ച അവധി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ആഴ്ചയിൽ 40 മണിക്കൂർ, 8 × 5 40 മണിക്കൂറാണ് ഇക്കൂട്ടർ ജോലി ചെയ്യാനുള്ള സാധ്യത ആരോഗ്യപരമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടുന്ന വരുമാനം ഒരു പരിധി ഉള്ളതാകുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വരുമാനത്തിനൊരു ഫോർമുലയുണ്ട്. വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിശ്രമം മൾട്ടിപ്ലൈഡ് ബൈ നമ്മുടെ സമയം. അതായത് 8 മണിക്കൂർ ഫോർ എക്സാമ്പിൾ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ആ പരിശ്രമവും 8 മണിക്കൂറും കൂടിയുള്ള ഗുണനത്തിൻ്റെ റിസൾട്ടാണ് നമ്മുടെ വരുമാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് ഒരു പരിധിക്കുള്ളിലാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാവും. ഇവർ ജോലിക്ക് പോയില്ലെങ്കിൽ ഇവർക്കൊരു പക്ഷേ കുറച്ച് നാൾ അവധി അനുവദനീയമായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞാൽ ഇവർ വർക്ക് ചെയ്തില്ലെങ്കിൽ ഇവർക്ക് വരുമാനം കിട്ടുന്നില്ല. യെസ്, അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. അതാണ് സെൽഫ് എംപ്ലോയ്ഡ്. ഇവരുടെ സെൽഫ് എംപ്ലോയ്ഡ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണം ഡോക്ടർമാർ, വക്കീൽമാർ, സിനിമാ നടന്മാർ ഉദാഹരണം, ഇവരൊക്കെ പെടും. ഓക്കെ, ഇവരും തന്നെത്താനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഇൻകം കിട്ടും, വരുമാനം കിട്ടും. ഇവർക്ക് എംപ്ലോയി സെഗ്മെൻറ്റിനെക്കാട്ടും ഇത്തിരി ഫ്രീഡം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പോയില്ലെങ്കിൽ ആരും ഇവരോട് ചോദിക്കാൻ പോകുന്നില്ല. അതാണ് ഇവർക്കുള്ള അഡ്വാൻറ്റേജ്. പക്ഷേ ഇവർക്ക് അവർ വർക്ക് ചെയ്തില്ലെങ്കിൽ വരുമാനം കിട്ടുന്നില്ല. യെസ്, ഇനി എംപ്ലോയി സ്റ്റേറ്റസ് ഉള്ള ഒരാൾക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എംപ്ലോയി സ്റ്റേറ്റസ് ഉള്ളവർക്ക് ലോൺസ് ഇഷ്ടംമാതിരി എളുപ്പം കിട്ടും. ലോൺ കിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളത്രയും കൂടി അടിമകളാവുകയാണ് സിസ്റ്റത്തിൻ്റെ അല്ലേ? യെസ്. അപ്പോൾ ഈ രണ്ട് കൂട്ടരെയും കൂടി നമ്മൾ കൂട്ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡാക്കി കണക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വർക്ക് ചെയ്താൽ അവർക്ക് വരുമാനം കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല. അങ്ങനത്തെ വരുമാനത്തിന് നമ്മൾ പറയുന്ന പേരാണ് ആക്റ്റീവ് ഇൻകം. ആക്റ്റീവ് ഇൻകം, വർക്ക് ചെയ്താൽ വരുമാനം കിട്ടും, പ്രവർത്തിച്ചാൽ വരുമാനം കിട്ടും, പ്രവർത്തിച്ചില്ലെങ്കിൽ വരുമാനമില്ല, പ്രവർത്തിച്ചാൽ വരുമാനം കിട്ടും, പ്രവർത്തിച്ചില്ലെങ്കിൽ വരുമാനമില്ല. ഈ സൈക്കിൾ തന്നെ ഇവരുടെ മുഴുവൻ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് വലതുവശത്ത് മുകളിലുള്ള കോട്ടണിലുള്ള ആൾക്കാരെ നോക്കാം. ബിസിനസ്സുകാർ എന്ന് പറഞ്ഞാൽ, സി, നമ്മൾ ആദ്യം കണ്ട സെൽഫ് എംപ്ലോയ്ഡിൽ ഒരു കടയൊക്കെ തുറന്നു വെച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ പറയും ഞങ്ങൾ ബിസിനസ്സുകാരാണെന്ന്. പക്ഷേ അവർ സെൽഫ് എംപ്ലോയ്ഡ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വർക്ക് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഇൻകം ഇല്ല, അവർ കട തുറന്നില്ലെങ്കിൽ അവർക്ക് ഇൻകം ഇല്ല. പക്ഷേ ഈ ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ ഇവർ താഴെ ഒരു 10-15 പേര് മിനിമത്തിൽ തുടങ്ങിയിട്ട് ഒരു 10, 200, 2000, 20,000 എത്ര വേണമെങ്കിലും പേര് ഇവരുടെ താഴെ വർക്ക് ചെയ്യാം. ഇവരുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയി സെക്ടറിലുള്ള കുറേയധികം ആളുകളെ ഇവർ വച്ചിട്ടുണ്ടാവും ശമ്പളം കൊടുത്ത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂറിൽ നമ്മൾക്ക് വർക്ക് ചെയ്യാനുള്ള 8 മണിക്കൂർ ഇവരെ സ്വന്തം 8 മണിക്കൂർ ഇവരിലുണ്ട് താനും. എന്നാൽ അതുകൂടാതെ തന്നെ ഇവർ നിയമിച്ചിരിക്കുന്ന എല്ലാവരെയും 8 മണിക്കൂറെങ്കിലും ഇവരുടെ മാത്രമാകുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, വരുമാനത്തിൻ്റെ ഫോർമുല എടുത്തു കഴിഞ്ഞാൽ ശ്രമം ഇൻറ്റു സമയം, ശ്രമം ഗുണനം സമയം. അപ്പോൾ ശ്രമവും സമയവും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ അവർക്കുടെ വരുമാനം നമ്മൾക്ക് മനസ്സിലാവും, ഒരു ബ്രാക്കറ്റും ഇല്ല എന്ന്, ഇല്ലേ? യെസ്. അപ്പോൾ ഇവർ വർക്ക് ചെയ്താലും വർക്ക് ചെയ്തില്ലെങ്കിലും അവർക്ക് വരുമാനം വന്നുകൊണ്ടിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു സിസ്റ്റം. ആ സിസ്റ്റം അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കിഷ്ടമുള്ള സ്ഥലത്തൊക്കെ ആഘോഷത്തിന് പോകും, പിക്നിക്സ്, ലൈഫ് സ്റ്റൈൽ, സ്വന്തം ഇഷ്ടപ്പെട്ട വണ്ടി, ഇഷ്ടപ്പെട്ട വീട്, ഇഷ്ടപ്പെട്ട ജീവിതം, ഇതൊക്കെ ആയിരിക്കും ഈ കൂട്ടരുടെ ഒരു ജീവിത രീതി, അല്ലേ? യെസ്. അത് കഴിയുമ്പോൾ നെക്സ്റ്റ് വരുന്നതാണ് ഇൻവെസ്റ്റേഴ്സ് ഐ എന്നുള്ള കാറ്റഗറി. ഐ ആണ് ഏറ്റവും സേഫ് മനുഷ്യന്. അപ്പോൾ ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊട്ടും വർക്ക് ചെയ്യാതെ തന്നെ അവരുടെ കാശാണ് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടണമെങ്കിൽ വളരെയധികം നമുക്ക് ബുദ്ധിമുട്ടേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയൊക്കെ അധികം കാശ് വേണ്ടി വരും. കാശ് നമുക്ക് വേണ്ടി കാശുണ്ടാക്കി നമ്മൾക്കുണ്ടാക്കുന്ന ഇപ്പോഴത്തെ എൻജോയ് ചെയ്യുന്ന ലൈഫ് സ്റ്റൈലെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അത്രയും കാശ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ, ഇല്ലേ? യാ. അപ്പോൾ ഇനി നമുക്ക് ഇടതും വലത്തുമായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ഇടതുവശത്തുള്ള എംപ്ലോയിഡും സെൽഫ് എംപ്ലോയിഡുമുള്ള കാറ്റഗറിയിലുള്ള ആളുകൾ വരുന്നത് ലോകത്തിൻ്റെ 90% മുതൽ 95% വരെ ഉണ്ട് ഈ ആളുകൾ. എന്നാൽ അവർ കൈവച്ചിരിക്കുന്ന സമ്പത്തോ 5 മാക്സിമം 10% മാത്രം. എന്നാൽ വലത്തുവശത്തുള്ള ആളുകൾ, ബിസിനസ് ആൻഡ് ഇൻവെസ്റ്റർ ക്വാർട്ടറിലുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു 5-10% വരുന്നുള്ളൂ, 5-10% ഇങ്ങനത്തെ ആളുകളുള്ളൂ. പക്ഷേ അവർ കൈവച്ചിരിക്കുന്ന സമ്പത്തോ 90% മുതൽ 95% വരെ. അപ്പോൾ നമുക്ക് ജീവിതം ശരിക്കും ആസ്വദിക്കണമെങ്കിൽ നമ്മൾ വലത്തുവശത്തേക്ക് ചാടിയേ പറ്റൂ. യെസ്, നമ്മൾ വലത്തുവശത്തേക്ക് ക്രോസ് ഓവറായേ പറ്റൂ നമുക്ക് ജീവിതം ആസ്വദിക്കണമെങ്കിൽ. അപ്പോൾ ഇനി വലത്തുവശത്തേക്ക് നമ്മൾ ചാടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം, അല്ലേ? വലത്തുവശത്തേക്ക് നമ്മൾ ചാടണമെങ്കിൽ നമ്മൾ ഇൻവെസ്റ്ററിലേക്ക് നമുക്ക് ഡയറക്റ്റ് ചാടാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കധികം ക്യാപിറ്റൽ നമ്മുടെ അടുത്ത് എടുക്കാനുണ്ടായെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ബിസിനസ് തുടങ്ങി ഇൻവെസ്റ്ററിലേക്ക് എത്താനേ ആണ് ബെസ്റ്റ് പോസിബിൾ, ഏറ്റവും നല്ല സാധ്യത ഉള്ളത് നമുക്ക് ബിസിനസ്സിൽ തുടങ്ങി ഇൻവെസ്റ്ററിലെത്തുക എന്നുള്ളതാണ്, ഇല്ലേ? അപ്പോൾ ഇനി ബിസിനസ്സിലേക്ക് തുടങ്ങണമെങ്കിൽ എങ്ങനെ എത്താം എന്നുള്ളതാണ്. ചില ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ട ചില വ്യവസ്ഥകൾ, ചില സിസ്റ്റംസ്, ചില ടെക്നിക്സ് ഉണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം, ഇല്ലേ? അതിലൊന്നെന്ന് പറഞ്ഞാൽ ഫ്രാഞ്ചൈസി എടുക്കുക എന്നുള്ളതാണ്. ഫ്രാഞ്ചൈസി എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കുറേ രൂപ, കുറച്ച് സ്ഥലം, കുറച്ച് ആൾക്കാർ, ഇതൊക്കെ ഒരു കമ്പനിക്ക് നമ്മൾ എഴുതിയപ്പെട്ട് കൊടുക്കുന്നു. അവരുടെ ബ്രാൻഡ് നമ്മളെടുക്കുന്നു, അവരുടെ പ്രൊഡക്ട്സ് നമ്മൾ വിൽക്കുന്നു, അതിനിടയിലുള്ള പ്രോഫിറ്റ് നമ്മൾ വെക്കുന്നു. ഓക്കെ, ഇതിലുള്ള റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കഥ ഇവിടെ കോട്ട് ചെയ്യുന്നു. കുറച്ച് നാൾ മുമ്പ് എറണാകുളത്തുണ്ടായ ഒരു കഥയാണ്, ഒരു ലസ്സി ഷോ ഫ്രാഞ്ചൈസി. ലസ്സി, നല്ല ടേസ്റ്റി ലസ്സിയൊക്കെ കിട്ടിയപ്പോഴത്തേക്കും ആളുകൾ ഫാൻസായി, അത് പടർന്നു പിടിച്ചു. അപ്പോൾ ഫ്രാഞ്ചൈസി കുറേ പേരെടുത്തു. ഓക്കെ, ഒരു സുപ്രഭാതത്തിൽ ന്യൂസ് പേപ്പറിൽ വരികയാണ്, ലസ്സി ഷോപ്പിൻ്റെ പ്രൊഡക്ഷൻ ഫാക്ടറി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് സീൽ ചെയ്തു. കാരണം അവിടെ തെരുവ് നായ്ക്കൾ കയറിയിറങ്ങി മലമൂത്ര വിസർജ്യങ്ങൾ കൊണ്ട് അവിടെ വൃത്തികേടാക്കി. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് ആപത്താണെന്നുള്ളത് കണ്ടിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അത് സീസ് ചെയ്തു. ഓക്കെ, ഇവിടെ ആർക്കാണ് മെയിൻ നഷ്ടം വന്നത്? ഫ്രാഞ്ചൈസി എടുത്ത ആളുകൾക്ക്. 30 ലക്ഷം വരെയൊക്കെ കൊടുത്ത് ഫ്രാഞ്ചൈസി എടുത്ത് കുറേ പേർ അവരുടെ മെയിൻ ഓഫീസിൽ ചെന്നു, ഞങ്ങൾക്ക് ഞങ്ങൾ മുടക്കിയ കാശ് കിട്ടണം. പക്ഷേ അവർക്കന്നേരം കിട്ടിയില്ല. ഇനി എപ്പോൾ കിട്ടുമെന്ന് അവർക്കും ലീഗൽ സിസ്റ്റത്തിന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഫ്രാഞ്ചൈസ് സിസ്റ്റത്തിൽ റിസ്ക് ഉണ്ട് അല്ലേ. എന്താണ് റിസ്ക്? നമ്മുടെ കാശ്, നമ്മൾ എടുത്തിരിക്കുന്ന പ്രോപ്പർട്ടി, നമ്മൾ വെച്ചിരിക്കുന്ന ആളുകൾ, ആളുകൾ നമ്മളൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആളുകൾ വരുമോ ഇല്ലേ, അവർക്ക് അസുഖം വരുമോ ഇല്ലേ, ഇതൊന്നും നമ്മൾക്ക് പ്രവചിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അത് റിസ്ക് ഫാക്ടറി പെടും. യാ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബിസിനസ്, ഫോർ എക്സാമ്പിൾ ഒരു അക്വേറിയം കട മൂന്നാളിനടുത്ത് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഫ്രണ്ട്സ് സപ്പോസ് കണ്ടെന്ന് വിചാരിക്കുക, ഓക്കെ ആ ഇയാളുടെ അക്വേറിയം ബിസിനസ് നന്നായി പോകുന്നുണ്ട്, എന്നാൽ ഞാനും ഒന്ന് തുടങ്ങിക്കളയാം. തൊട്ടപ്പുറത്ത് കൊണ്ടുവന്ന അയാളും അക്വേറിയം കട ഇട്ട് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബിസിനസ് ഡൗൺ ആവും ഇല്ലേ. യെസ്, നമ്മുടെ ബിസിനസ് ഡൗൺ ആവും. ഇവിടെ എന്താ സംഭവിച്ചത്? കോമ്പറ്റീഷൻ്റെ റിസ്ക്കും കൂടി കയറി വന്നു അല്ലേ. യാ, അപ്പോൾ റിസ്ക് ഇല്ലാതെ, ക്യാപിറ്റൽ അധികം ചിലവാക്കാതെ നമുക്ക് ചെയ്യാൻ ബിസിനസ്സിലേക്ക് കയറാൻ പറ്റിയ ഒരേ ഒരു ഫീൽഡ്, ഒരു ഫീൽഡാണ്, അതായത് ഓൺലൈൻ ഫീൽഡ്സ് ഒഴികെയുള്ള വേറൊരു ഫീൽഡാണ് ഡയറക്റ്റ് സെയിൽസ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നല്ല ഒരു കമ്പനിയുടെ പ്രൊഡക്ട്സും കമ്പനിയുടെ പ്രൊഫൈലൊക്കെ കണ്ട് ബോധ്യപ്പെട്ടിട്ട് അതിനോടുകൂടെ കൂടുക, യോജിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു മിനിമം പർച്ചേസോടുകൂടി നമുക്ക് വേണ്ടപ്പെട്ട പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് അവരുടെ കൂടെ ബിസിനസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആദ്യം ബിസിനസ്സുകാരെ എംപ്ലോയ് ചെയ്ത അതേ ലിവറേജ് സിസ്റ്റം, അതായത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും 8 മണിക്കൂറും കൂടി നമ്മുടെ ടൈമായിട്ട് മാറുന്നു, അതായത് എൻജോയിങ് ദ ലിവറേജ് പ്രിൻസിപ്പിൾ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾക്ക് ബിസിനസ്സുകാരുടെ പോലെ പരിമിതിയില്ലാത്ത വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത അവിടെ തുറന്നു കിട്ടുന്നു. സോ ഇതാണ് ESBI ക്വാഡ്രന്റ്. ഇടതുവശത്തും വലത്തുവശത്തുള്ള ആളുകളുടെ മേജർ ഡിഫറൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇടതുവശത്തുള്ള ആളുകൾ ES ക്വാഡ്രന്റിൽപ്പെട്ട ആളുകൾ 90-95%, 90-95% ഇത് ഈ ആളുകൾ ലോകത്ത് വരുന്നതെങ്കിലും ഇവർ കൈവയ്ക്കുന്ന സമ്പത്ത് ലോകത്തിൻ്റെ 5-10% മാത്രമേ ഉള്ളൂ. അതേസമയം വലത്തുവശത്തുള്ള ആളുകൾ, ബിസിനസ്സിലും ഇൻവെസ്റ്ററിലും ഉള്ള ആളുകൾ ലോകത്തിൻ്റെ 5-10% ഉള്ളുവെങ്കിലും ഇവർ കൈവയ്ക്കുന്ന സമ്പത്ത് എന്ന് പറഞ്ഞാൽ 90-95% സമ്പത്താണ് ഇവരുടെ കയ്യിലുള്ളത്. ഈ വലത്തുവശത്തുള്ള ആളുകൾ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിതം ആസ്വദിക്കുന്നു. ഇടതുവശത്തുള്ള ആളുകൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ചിലപ്പോൾ ജോലി തന്ന ആളുകളെ തന്നെ നമ്മൾ ഉള്ളിൽ ചീത്ത വിളിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ദിവസം തുടങ്ങുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സമയത്ത് ജോലി സ്ഥലത്തെത്തണം, ട്രാഫിക്കിൻ്റെ ഇടയിൽ അല്ലേ, അങ്ങനെ പല പല അവസരങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾക്ക് ജോലി ചെയ്യുന്ന ആൾക്കാരെ തന്നെ ചിലപ്പോൾ നമ്മൾ ചീത്ത പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മുടെ ദിവസം തുടങ്ങുന്നത്. അങ്ങനെ ഒരാളുടെ ഒരു 60 വയസ്സ് വരെയുള്ള ഒരു ആയുഷ്കാലം അങ്ങനെ കഴിഞ്ഞുകൂടുന്നു. സെൽഫ് എംപ്ലോയിഡും ഇയാൾ സ്വന്തം സ്ഥാപനം തുറന്നാൽ അയാൾക്ക് വരുമാനം കിട്ടും. തുറക്കാതിരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, പക്ഷേ തുറന്നില്ലെങ്കിൽ അയാൾക്ക് വരുമാനം കിട്ടില്ല. അതേസമയം വലത്തുവശത്തുള്ള ആളുകൾ സ്വന്തം ജീവിതം, സ്വന്തം സമയം, സ്വന്തം ആരോഗ്യത്തോടുകൂടി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. അപ്പോൾ ലൈഫ് സ്റ്റൈൽ എന്നുള്ളൊരു വാക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ലൈഫ് നമുക്ക് സ്റ്റൈലോടുകൂടി എൻജോയ് ചെയ്യണമെങ്കിൽ നമുക്ക് കാശ് വേണം, സമ്പത്ത് വേണം, സമയം വേണം, ആരോഗ്യം വേണം അല്ലേ. ഇപ്പോൾ ലൈഫുള്ളവരെടുത്ത് നോക്കുക, ഫോർ എക്സാമ്പിൾ കാശില്ല, അവർക്ക് ലൈഫ് ഉണ്ടാവാം, പക്ഷേ കാശില്ലാത്തതുകൊണ്ട് അവർക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്റ്റൈൽ അവിടെ ഇല്ല അല്ലേ. ഇനി ചില നല്ല കാശുകാരെടുത്ത് നോക്കാം, അപ്പോൾ അവരടുത്ത് സ്റ്റൈൽ ഉണ്ടാവും, പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അവർക്ക് ലൈഫ് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ലൈഫ് സ്റ്റൈൽ നമ്മൾ എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മുടെ അടുത്ത് സമയവും ആരോഗ്യവും വേണം. എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡ് ക്വാഡ്രന്റിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ബിസിനസ് സെറ്റപ്പ് ആക്കാനും വേണം. ഇതൊക്കെ സാധ്യമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി. അപ്പോൾ വെൽക്കം ടു പ്രവേദ, ഹോപ്പ് യു വിൽ എൻജോയ് ദിസ് പോഡ്കാസ്റ്റ് ഓഫ് മൈൻ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.